മരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. നിങ്ങൾക്ക് ബിരിയാണി തരണ ദൈവത്തോട് പറയോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പതിവ് പോലെ രാവിലെ താമസ സ്ഥലത്തെത്തി. കുളിയെല്ലാം കഴിഞ്ഞ് അല്പം ചായ ചൂടോടെ കുടിച്ചു. കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അതെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആലോചിക്കാം. പാർസൽ എന്തെങ്കിലും വിളിച്ചു പറയാം. എന്തായാലും പേഴ്സ് എടുത്ത് വെറുതെ നോക്കി. കുറച്ച് കോയിൻസ് മാത്രമേ അതിലുള്ളൂ. ഈശോയെ, ഇതുകൊണ്ട് എന്തു ചെയ്യും? ഇനി ATM വരെ പോയി പണം എടുക്കാനൊന്നും വയ്യ. അത്രയ്ക്ക് പണിയെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പാകം ചെയ്യാനും ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. ഈ കലാപരിപാടികളൊക്കെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലെ മാത്രം പതിവുകളാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാര്യമായി എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. അല്ലേ ഈശോയെ, എന്റെ പേഴ്സിലെ കാശ് തീർന്നത് നീ അറിഞ്ഞില്ലായിരുന്നോ? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതായാൽ എങ്ങനെയാ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്? കാലത്ത് തന്നെ എന്തിനാ എന്റെ വാവി നീ വഴക്കിടുന്നത്? ഈശോയുടെ മുഖത്ത് ചെറിയൊരു പരിഭവം. ഓ, ഞാൻ കഴിച്ചില്ലേലും കുടിച്ചില്ലേലും ഇതൊന്നും ആരെയും ബാധിക്കില്ലല്ലോ. നിനക്കെന്തേലും വിഷമം ഉണ്ടാവോ? ഈശോയുടെ മുഖം അല്പം ചുവന്നു. പരിശുദ്ധ അമ്മ അടുത്തു വന്നു. എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ തുടങ്ങിയോ? അമ്മ വന്നാൽ പിന്നെ എനിക്ക് ഈശോയെ പേടിയില്ല. അമ്മേ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കഴിക്കാൻ ഒന്നുമില്ല. കയ്യിൽ കാശുമില്ല. ഈശോയ്ക്ക് ഇതൊക്കെ ഒന്ന് നോക്കിക്കൂടെ? എന്നെ നേഴ്സാക്കിയത് അമ്മയുടെ മോനല്ലേ? ഇതൊക്കെ അന്ന് ആലോചിക്കണമായിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. Matthew 25:40. ഇതുപ്രകാരം രാത്രി മുഴുവൻ ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്തത്. എന്നിട്ടിപ്പോൾ അമ്മ ഈശോയെ ഒന്ന് നോക്കിയതേയുള്ളൂ. ഈശോയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലായി. തോറ്റുകൊടുക്കുക എന്ന ഒരു വഴിയേ മുന്നിലുള്ളൂ. ഈശോ മനസ്സിലോർത്തു, ഇവൾ വക്കീലെങ്ങാനുമായിരുന്നെങ്കിൽ ഞാനും എൻ്റെ പാവം അമ്മയും എന്തു ചെയ്തേനെ. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഈശോ നിൽക്കുന്നത്. എന്നെ വക്കീൽ വേഷത്തിൽ സങ്കല്പിച്ചിട്ടാവണം, ആരായാലും ചിരിച്ചു പോകും. എൻ്റെ വാവേ, നിനക്കെന്താ വേണ്ടത്? ഈശോ എന്തിനും റെഡിയായി നിൽക്കുകയാണ്. അല്ല, എന്തിനാ കുറയ്ക്കുന്നതെന്ന് ഞാനും കരുതി. ഈശോയെ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മതി, ഇപ്പോൾ വേണ്ട. ഒരു ചിക്കൻ ബിരിയാണി. ഈശോ തനിക്ക് കിട്ടിയ 8 പണിയോർത്ത് ആലോചനയിൽ നടന്നു നീങ്ങി. ഈശോയ്ക്ക് പണി കൊടുത്ത സന്തോഷത്തിൽ ഞാൻ പുതപ്പ് പുതച്ച് കിടന്നു. ഇതിനിടയ്ക്ക് മുറിയുടെ വാതിൽ പൂട്ടാൻ മറന്നുപോയി. എഴുന്നേറ്റത് വൈകിട്ട് ഏകദേശം 5 കഴിഞ്ഞാണ്. വിശന്നിട്ട് വയ്യ, എന്ത് കഴിക്കും എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ബെഡിൽ എഴുന്നേറ്റിരുന്നു. കാൽ നിലത്തേക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോൾ തറയിൽ ഒരു പാത്രത്തിൽ എന്തോ മൂടി വച്ചിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് എൻ്റെ ശ്വാസം നിലച്ചു പോയതുപോലെ. ഈശോ ഈ മുറിക്കകത്ത് വന്നുപോയോ? പതുക്കെ മൂടി തുറന്നു നോക്കി. എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. ശരീരം ആകെ ഷോക്കടിക്കുന്നത് പോലെ. കാരണം, മുന്നിലൊരു പാത്രം ചിക്കൻ ബിരിയാണി. ഷെടാ, എൻ്റെ മുറിക്കകത്ത് ആരാണ് ഞാനറിയാതെ കയറിയത്? ഇനി ഈശോ ശരിക്കും സ്വർഗത്തിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാണോ? ഉറക്കം എഴുന്നേറ്റപ്പോൾ ഇനി ബോധം തെളിയാത്തതുകൊണ്ട് സ്വപ്നം കാണുന്നതാണോ? ആദ്യം മുഖം കഴുകാം. വാതിൽ തുറക്കാൻ വന്നപ്പോഴാണ് മനസ്സിലായത് വാതിൽ പൂട്ടിയിട്ടില്ല. മുഖം കഴുകി മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ടൊരു വ്യക്തി, അടുത്ത മുറിയിലെ എൻ്റെ കൂട്ടുകാരി, എന്നേക്കാൾ പ്രായം കൊണ്ട് ചെറുപ്പക്കാരി. അവൾ പറയുന്ന ഭാഷ പലപ്പോഴും മനസ്സിലാവാറില്ല. നിങ്ങൾ വാതിൽ പൂട്ടാതെയാ ഉറങ്ങിയെ? എനിക്ക് വെറുതെ ഇരുന്ന് ബോറടിച്ചു. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ആരാണ്ടും എന്നോട് പറയാം, ഇജ്ജ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൂ എന്ന്. അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. നിങ്ങൾ കണ്ടോ, ഞാൻ ആ മുറിയിൽ കയറി ബിരിയാണി മൂടി വച്ചത്? ജോലി കഴിഞ്ഞ് വന്നതല്ലേ, എഴുന്നേക്കുമ്പോൾ കഴിക്കാൻ. എന്തു പറയണമെന്നറിയാതെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കഥയറിയാതെ അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്തിനാ കരയണേ? എൻ്റെ മുറിയിൽ കാലത്ത് നടന്ന യുദ്ധത്തെക്കുറിച്ച് ഞാൻ വിവരിച്ചു. ഒരത്ഭുത കഥ പോലെ അവൾ കേട്ടു നിന്നു. കഥ കേട്ട് കഴിഞ്ഞ് കൊച്ചുകുട്ടികൾ ചോദിക്കും പോലെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ബിരിയാണി തരണ ദൈവത്തോട് പറയൂ, എനിക്കൊരു കുഞ്ഞിക്കാൽ തരാൻ. അവളുടെ വിവാഹം കഴിഞ്ഞ് 4 ചികിത്സയൊക്കെ നിർത്തി. ഒരു പ്രതീക്ഷയുമില്ല. അതിനാൽ അവളുടെ നിഷ്കളങ്ക ചോദ്യം എന്നെ സങ്കടത്തിലാഴ്ത്തി. അവളുടെ കൈപിടിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് മുന്നിൽ നിർത്തി. ഈശോയെ, നീ പറഞ്ഞിട്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നവളാണ്. ബിരിയാണിക്ക് പകരം ഒരു കുഞ്ഞിനെ കൊടുത്തേക്കണം കേട്ടോ. തൊട്ടടുത്തിരിക്കുന്ന മാതാവിനെ ഈശോ വ്യസനത്തോടെ നോക്കി. പിന്നെ ഈശോയുടെ സ്ഥിരം ഡയലോഗും, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഈശോയെ ഞാൻ തറപ്പിച്ചൊന്ന് നോക്കി. ഇപ്പോഴും സമയമായിട്ടില്ലേ? ഇതിനു മാത്രം എന്താ ഇത്ര തിരക്ക്? അവൾക്ക് നേരെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ധൈര്യമായിരിക്കൂ. ഈശോ ദൈവമാണ്. എനിക്ക് ബിരിയാണി തരാമെങ്കിൽ നിനക്ക് കൊച്ചിനെയും തരാൻ പറ്റും. അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു, കഥ കടച്ചു. പിന്നെ ഈശോയ്ക്കൊരു ഭീഷണി, ദേ അവൾക്കിനി കൊച്ചുണ്ടായില്ലെങ്കിലേ നാണക്കേട് എനിക്കല്ല, ഈശോയ്ക്കും കുടുംബക്കാർക്കും തന്നെയാ. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് ദൈവമല്ല എന്ന്. ഈശോ വിയർത്തു. ഹോ, ഇവളുടെ ഒരു നാവ്. അമ്മയുടെ ബലത്തിലാ എൻ്റെ നേരെ ഈ ഭീഷണി മുഴുവൻ. അമ്മയെ കൂട്ടുപിടിച്ച് എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക. എൻ്റെ വാവേ, എന്നാലും നിന്നെ എനിക്ക് എന്തിഷ്ടമാണെന്നോ, ഈശോ നിഷ്കളങ്കമായി പറഞ്ഞു. അപ്പോൾ ഇനി ക്ലൈമാക്സിലേക്ക് വരാം. 3 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം എന്നെ കാത്ത് അവൾ വാതിൽക്കൽ നിൽക്കുന്നു. ഓടി വന്ന് എൻ്റെ കൈ അവളുടെ വയറിൽ വച്ചു. നിങ്ങൾക്ക് ബിരിയാണി തന്ന ദൈവം എനിക്കൊരു കുഞ്ഞിനെ വയറിൽ തന്നിട്ടുണ്ട്. ഈശോയെ, അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ ഞാൻ ചുംബിച്ചത് നിന്നെയായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. അവൾ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഈശോയെ, നിന്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിക്കാൻ പാപികളായ ഞങ്ങൾ അയോഗ്യരാകുന്നു. എങ്കിലും നിന്റെ ചങ്കിൽ ചാരിക്കിടന്ന മറ്റൊരു യോഹന്നാനായി ഞങ്ങളെയും മാറ്റണമേ.